ഇനി അടുത്തത് വളു എടുക്കുമ്പോൾ എപ്പോൾ നമ്മൾ വളു എടുത്താലും രണ്ടരക്കായത്ത് സുന്നത്ത് സ്കരിക്കുക. വളുവിന്റെ രണ്ടരക്കായത്ത്, അതിനെ സംബന്ധിച്ചുള്ള ഹദീസ്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഖാല ലി ബിലാലിൻ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ബിലാൽ ഹദ്ദിസ്നി, എഴുതിക്കോളൂ ഹദീസ്, യാ ബിലാൽ ഹദ്ദിസ്നി ബി അർജാ അമലിൻ അമിൽതഹു. അർജാ എന്ന് യാ ഇട്ട് എഴുതാം, അർജ അമലിൻ അമിൽ തഹു ഫിൽ ഇസ്ലാം. ബിലാലെ, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, ഇസ്ലാമിൽ വന്നതിനു ശേഷം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രതീക്ഷയുള്ളൊരമലായി നിങ്ങൾ ചെയ്തിട്ടുള്ളൊരമല് എനിക്ക് പറഞ്ഞു തന്നാലും, എന്നോട് പറഞ്ഞാലും. ഹദ്ദിസ്നി ബി അർജ അമലിൻ, അർജ എന്ന് പറഞ്ഞാൽ വേറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത്, റജ. അമിൽ തഹു ഫിൽ ഇസ്ലാം. ഫഇന്നി സമിഅ്തു, ഫഇന്നി സമിഅ്തു دفن عليك بين يدي, دفن عليك بين يدي في الجنة. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് നിന്റെ ചെരുപ്പിന്റെ ശബ്ദം സ്വർഗത്തിൽ എന്റെ മുമ്പിലായിട്ട് നീ ചെരുപ്പിട്ട് നടക്കുന്നു, ചെരുപ്പിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. അപ്പൊ എന്താണ് നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാൻ ഏറ്റവും നിങ്ങൾക്ക് അള്ളാഹിന്റെ അടുക്കൽ പ്രതീക്ഷയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ അമല് എന്താണ് എന്ന് ചോദിച്ചു. ആരാ ചോദിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടാ ചോദിക്കുന്നത്? ബിലാലിനോടാ ചോദി. എന്താ ചോദ്യം? ആ, നിങ്ങൾ ചെയ്ത അമലുകളിൽ, ഇസ്ലാമിൽ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്ത അമലുകളിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏതൊരു അമലാണുള്ളത്? അങ്ങനെ ചോദിക്കാൻ കാര്യം എന്താ? സ്വർഗത്തിൽ എന്റെ മുമ്പിലായിട്ട് നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഈജിസ തന്ന നിലക്ക് സ്വർഗം കാണിച്ചിട്ടുണ്ട് അല്ലേ, അപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല, അദ്ദേഹം പറഞ്ഞു, നുക്തതൈൻ, മാ അമിൽതു അമലൻ, മാ അമിൽതു അമലൻ അർജാ ഇന്ദി മിൻ അന്നി ലം അതതഹർ തഹൂറൻ في ساعة من ليل او نهار. ഞാന് എപ്പോൾ വളു എടുത്താലും, അത് രാത്രി ആകട്ടെ പകലാകട്ടെ ഏത് സമയത്ത് ഞാൻ വളു എടുത്താലും, ഇല്ലാ സല്ലൈതു ബിദാലിക തഹൂരി, ഇല്ലാ സല്ലൈതു ബിദാലിക തഹൂരി മാ കുതിബലി അൻ ഉസല്ലിയ, ആ വളു ഉപയോഗിച്ച് ഞാന് എനിക്ക് നിശ്ചയിക്കപ്പെട്ട അത്ര നിസ്കാരം നിസ്കരിക്കാതിരിക്കുകയില്ല. എപ്പോ ഒളു എടുത്താലും ഞാൻ എന്ത് ചെയ്യും? ആ ഒളുകൊണ്ട് ചുരുങ്ങിയത് രണ്ടരക്കായത്തെങ്കിലും എന്ത് ചെയ്യും? നിസ്കരിക്കും. ഈ രണ്ട് രണ്ടായിട്ട് പിന്നെ നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു അമല്. മനസ്സിലായില്ലേ? അപ്പൊ എപ്പ നമ്മൾ ഒളു എടുത്താലും ഒളുവിന്റെ രണ്ടരക്കായത്ത് എന്ന നിലക്ക് നിസ്കരിച്ചാൽ അത് അള്ളാഹുവിങ്കൽ ഏറ്റവും പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ്. നിസ്കാരം ഒരു കാര്യപ്പെട്ട സംഗതി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒളു എടുക്കുമ്പോഴൊക്കെ, എപ്പോ ഒളു എടുത്താലും, വീട്ടിലായാലും പള്ളിയിലായാലും എവിടെ വെച്ചാണെങ്കിലും, ഒരു രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത്. റക്അത്താൽ വളൂഇ, വളൂവിന്റെ രണ്ടരക്കായത്ത് എന്നാണ് ഇത് അറിയപ്പെടുക. പൊതുവെ ഫർള് നിസ്കാരങ്ങൾക്ക് പുറമേയുള്ള നിസ്കാരങ്ങൾക്ക് പറയുന്ന പേര് നഫൽ എന്നാണ്. എന്താണ് നഫൽ നിസ്കാരം? നഫൽ എന്ന് പറഞ്ഞാൽ ഫറലിനേക്കാൾ അധികമായിട്ടുള്ളത് എന്നാണ് അർത്ഥം. നവാഫിൽ എന്ന് പറഞ്ഞാൽ സവായിദ് എന്നാണ് അർത്ഥം. ഈ ഫറലിൽ സംഭവിച്ചു പോകുന്ന എന്തെങ്കിലും കുറവുകൾ, അപാകതകൾക്കുള്ള ഒരു പരിഹാരമാണെന്ത് നഫലുകൾ. ഇപ്പൊ അഞ്ച് നേരത്തെ നിസ്കാരം, അത് ഫറലാണ്. ജുമുഅ, അത് ഫറലാണ്. ഇങ്ങനെയുള്ള ഫറലായ നിസ്കാരങ്ങളിൽ നമുക്ക് ചിലപ്പോഴൊക്കെ ചില വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിസ്കരിക്കാൻ കയ്യെട്ടി പല ചിന്തകളും സാധാരണ ഉണ്ടാകുന്നതാണ് മനുഷ്യന്. ചിലപ്പോൾ ദിക്ർ മറന്നുപോകും അല്ലേ, അങ്ങനെ പല അബദ്ധങ്ങളും വരും. അങ്ങനെയുള്ള കുറവുകൾ പരിഹരിക്കാനാണ് ഫർളുകൾക്ക് പുറമെയുള്ള നഫലുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. നഫലുകൾ രണ്ടു തരത്തിലുണ്ട്. ഒന്ന് മുഖയ്യതായ നഫല്, മറ്റൊന്ന് മുത്തലഖായ നഫല്. മുഖയ്യത് എന്ന് പറഞ്ഞാൽ ഉപാധി വെച്ചിട്ടുള്ളത്, ഇത്ര റക്അത്ത് ഇന്ന സമയത്ത് എന്നിങ്ങനെ ഉപാധി വെച്ചിട്ടുള്ള, സമയവും റക്അത്തും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ള നഫല്. ഇപ്പൊ ഉദാഹരണമായിട്ട് ലോഹറിന് മുമ്പ് രണ്ട് റക്കായത്ത്, അല്ലെങ്കിൽ നാല് റക്കായത്ത്, ളഹറിന് ശേഷം രണ്ട് റക്കായത്ത്, മഗ്‌രിബിന് ശേഷം രണ്ട് റക്കായത്ത്, ഇശാക്ക് ശേഷം രണ്ട് റക്കായത്ത്, സുബഹിന്റെ മുമ്പ് രണ്ട് റക്കായത്ത്. ഇതാണ് പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് റക്കായത്ത് റവാത്തിബ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി നിർവഹിച്ചതുകൊണ്ട് ഇത് സുന്നത്ത് മുഅക്കദ, പ്രബലമായ സുന്നത്തുകളിലാണ് ഇതിനെ എണ്ണിയിട്ടുള്ളത്. ഒരു ഹദീസ് തന്നെ ഉണ്ട് അല്ലേ, പതിവായിട്ട് ഈ പന്ത്രണ്ട് റക്കായത്ത് നിസ്കരിച്ചാൽ അവർക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ട് അല്ലേ. അപ്പൊ ചില ആളുകളൊരു നിലപാട് എന്താന്ന് വെച്ചാൽ ഫർള് മാത്രം നിസ്കരിക്കുള്ളൂ, സുന്നത്ത് നിസ്കരിക്കൂല. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് ഫറലല്ലെങ്കിലും അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കാരണം അതെന്തിനാ നിശ്ചയിച്ചിട്ടുള്ളത്? നാളെ വിചാരണ നടക്കുമ്പോ ആദ്യം ഫറള് പൂർണ്ണമായി ചെയ്തിട്ടുണ്ടോന്നാ മലക്കുകൾ നോക്കുക. അള്ള മലക്കുകളോട് പറയാണ് എന്റെ അടിമയുടെ ഫറളുകൾ അത് നൂറേ നൂറ് ശരിയായിട്ട് ചെയ്തിട്ടുണ്ടോ. ആരത് പരിശോധിച്ചാലും ഫറളിൽ എന്തുണ്ടാവും? കുറവുകൾ ഉണ്ടാവും. അപ്പൊ അടുത്ത ചോദ്യം, ശരി ഫറളുകൾക്ക് പുറമെയുള്ള നഫലുകൾ എന്റെ അടിമ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്ക്. അപ്പോ ഉണ്ട് ചെയ്ത് എങ്കിൽ അതുകൊണ്ട് മറ്റേതിന്റെ കുറവുകൾ നികത്തിയേക്കൂ, ഒരു കോമ്പൻസേഷൻ കണ്ടോ. അപ്പൊ നികത്താൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ നിസ്കരിക്കണ്ടേ? അപ്പൊ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഫർള് നിസ്കാരങ്ങളിൽ സംഭവിക്കുന്ന വീഴ്ചകൾക്കുള്ള അപാകതകൾക്കുള്ള പരിഹാരമാണ് യഥാർത്ഥത്തിൽ എന്ത്? ഫർളുകൾക്ക് പുറമെയുള്ള നഫലുകൾ. അതിൽ സമയവും ഇറക്കത്തൊക്കെ നിശ്ചയിച്ച മുഖയ്യതായ ഒരു സുന്നത്താണ് ഏത്? അഞ്ച് റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുന്ന ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പുമുള്ളത്. അത് ഒന്നുകിൽ പത്ത് റക്കായത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് റക്കായത്ത്. എവിടെ പന്ത്രണ്ടാകണം? എപ്പോഴാ? ളഹറിനു മുമ്പുള്ളത് രണ്ടുമാകാം നാലുമാകാം. ആ നാല് നിസ്കരിച്ചാൽ എത്രയായി? നാല്, പിന്നെ മഗ്‌രിബിന് രണ്ട്, അപ്പൊ ആറ്, പിന്നെ ഇഷാക്ക് രണ്ട് എട്ട്, പിന്നെ സുബഹിക്ക് രണ്ട് പത്ത്, ളഹറിന് ശേഷം രണ്ടു കൂടി കൂട്ടിയാൽ പന്ത്രണ്ട്. അതേസമയത്ത് ളഹറിന് മുമ്പും രണ്ട് ശേഷം രണ്ടാണെങ്കിൽ പത്ത്. അപ്പൊ പത്തോ പന്ത്രണ്ടോ, ഇതാണ് റവാത്തിബ് സുന്നത്തുകൾ. പിന്നെ പള്ളിയിൽ കയറുമ്പോഴത്, എപ്പോൾ നിങ്ങൾ പള്ളിയിൽ പ്രവേശിച്ചാലും ഇരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? രണ്ട് റക്കായത്ത് നിസ്കരിക്കണം. അപ്പൊ നിസ്കാരം വിരോധിക്കപ്പെട്ട സമയമുണ്ട്, സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ട് ഉദിച്ചു പൂർത്തിയാകുന്നവരെ, മധ്യത്തിലെത്തിയിട്ട് മദ്യം തെറ്റുന്നവരെ, അസ്തമിക്കാറെടുത്തിട്ട് അസ്തമിച്ചു തീരുന്നതുവരെ, ആ സമയത്ത് പോലും സബബുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കുക, കാരണമുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കുക. ഏതൊക്കെ കാരണമുള്ളത്? ഒരാൾ മരിച്ചു, മയ്യത്ത് മുമ്പിലുണ്ട്, അപ്പൊ നിസ്കാരത്തിന് വിരോധിക്കപ്പെട്ട സമയമാണോ നോക്കേണ്ടതുണ്ടോ? നോക്കേണ്ടതില്ല. അതുപോലെ തവാഫ് ചെയ്തു, തവാഫ് എപ്പോഴും നടക്കുകയാണ്, 24 മണിക്കൂറും തവാഫ് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ജമാഅത്ത് നടക്കുമ്പോൾ മാത്രമേ തവാഫ് നിർത്തിയൊക്കെയുള്ളൂ, ജമാഅത്തും ജുമാഅയും നടക്കുമ്പോൾ, അല്ലാത്ത സമയത്തൊക്കെ തവാഫ് എടുക്കും. എപ്പോ തവാഫ് ചെയ്താലും രണ്ട് റക്അത്ത് എന്ത് ചെയ്യണം? അവിടെ വെച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കും. അതിനും എന്തില്ല? ഈ വിരോധിക്കപ്പെട്ട സമയത്തിന്റെ തടസ്സം അതിനുമില്ല. അതുപോലെ നമ്മൾ മഗ്‌രിബിന് തൊട്ട് മുമ്പ് പള്ളിയിലേക്ക് വരിക, അപ്പൊ സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിട്ടുണ്ട്, പൂർത്തിയായിട്ടില്ല, പക്ഷെ നിസ്കരിക്കണതിന് കുഴപ്പമുണ്ടോ? തഹിയ്യത്ത് പള്ളിയിൽ കയറുക എന്ന സബബുണ്ട് അവിടെ, പള്ളിയിൽ കയറുക എന്ന സബബുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ആ തഹിയ്യത്ത് നിസ്കാരം നിർവഹിക്കാവുന്നതാണ്. ഇങ്ങനെ സമയവും സന്ദർഭവും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ള, അവിടെ രണ്ടരക്കേ തന്നെ ഉള്ളൂ, അധികമല്ല, അതാ രണ്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതേസമയത്ത് മുഖയ്യതല്ലാത്ത മുത്തലക്കായ സുന്നത്തുണ്ട്. മുത്തലക്ക് എന്ന ഉപാധിയില്ലാത്ത, ഇത്ര റക്കായത്തെന്നോ ഇന്ന സമയമെന്നോ ഉപാധി വെച്ചിട്ടില്ലാതെ എപ്പോഴും നമുക്ക് ഈരണ്ടീരണ്ടായിട്ട് നിസ്കരിക്കാം. ഉദാഹരണമായിട്ട് ഇപ്പോ ജുമാക്ക് നേരത്തെ വന്നു, സഹാബികളൊക്കെ ജുമാക്ക് വന്നാൽ ഈരണ്ടീരണ്ടായി ഇങ്ങനെ ഇമാമു മിമ്പറിൽ കയറുന്നത് വരെയും നിസ്കരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള എന്താണ്? പള്ളി കയറുമ്പോഴുള്ള ആ ഒരു രണ്ടരക്കായത്തല്ലാതെ ജുമാന്റെ നിന്ന് പിന്നെ നിസ്കരിക്കാൻ തന്നെ പാടില്ല, പിന്നെ ജുമാന്റെ ഫർളും അല്ലേ. അങ്ങനെയല്ലേ പലരും മനസ്സിലാക്കിയിട്ടുള്ളത്? എന്നാൽ സഹാബികൾ അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തത്ര അങ്ങനെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കും ഈ രണ്ടീരണ്ടായിട്ട്. എപ്പോഴാ ജുമാന്റെ അവ്വല് വഖ്ത് ആരംഭിക്കുക? ജുമാക്ക് വരുന്ന സമയത്തെ അഞ്ചാക്കി വിഭജിച്ചിട്ടില്ലേ? ആദ്യ സമയത്ത് വന്നവൾക്ക് ഒട്ടകത്ത് അറുത്തുകൊടുത്ത കൂലി, രണ്ടാമത്തെ സമയത്ത് വന്നവൾക്ക് പിന്നെ മൂരിനെ അല്ലെ പോത്തിന് അറുത്തുകൊടുത്ത കൂലി, മൂന്നാമത്തൊന്ന് ആടിനടുത്തുകൊടുത്ത കൂലി, നാലാമത്തെ കോഴിനടുത്തുകൊടുത്ത കൂലി, അഞ്ചാമത്തെ ആൾക്ക് കോഴിമുട്ട ദാനം ചെയ്ത കൂലി അല്ലേ. ഈ ടൈം എങ്ങനെയാ നിശ്ചയിക്കല്? സൂര്യൻ ഉദിച്ചത് മുതൽക്കാണ് ജുമാന്റെ സമയം ആരംഭിക്കുക. അപ്പൊ സൂര്യൻ ഉദിച്ചത് മുതൽക്കിപ്പോ ഒരു പന്ത്രണ്ടേ മുക്കാല് വരേക്ക് കൂട്ടുമ്പോ എത്ര മണിക്കൂറുണ്ട് നോക്കുക. അതിനെ മൊത്തം അഞ്ചാക്കി വിഭജിക്കുക. അതാണ് ഒന്നാം സമയം, രണ്ടാം സമയം, മൂന്നാം സമയം, നാലാം സമയം, അഞ്ചാം സമയം. ഇമാം മിമ്പറിൽ കയറിയാൽ ഖലാസ്, പിന്നെ എല്ലാവർക്കും പ്രത്യേകിച്ച് കൂലിയൊന്നുമില്ല. എഴുതിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ ആ പള്ളികളുടെ കവാടങ്ങളിൽ നിന്നും ഏടുകൾ ചുരുട്ടി ജുമാ ഖുത്ബ ശ്രദ്ധിക്കാനിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരാൾ നേരത്തെ വന്നാൽ അയാൾക്ക് ഖുർആൻ ഓതുക എന്നതോടൊപ്പം തന്നെ കുറച്ച് ഖുർആൻ ഓതാം, പിന്നെ ഈരണ്ട് ഈരണ്ടായിട്ട് എത്രയും നിസ്കരിക്കാം. ഇതിന് മുത്തലക്കൻ സുന്നത്ത് എന്നാ പറയാ. എന്താ പറയാ, സലഫുകളിൽ ചിലരൊക്കെ ഒരുപാട് ഒരു ദിവസം തന്നെ ഒരുപാട് നിസ്കരിച്ചിരുന്നു. അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും പള്ളിയിൽ വന്നിട്ട് എന്ത് ചെയ്യാ, തഹയ്യത്തിന് പുറമെ, ഇപ്പൊ തഹയ്യത്ത് നിസ്കരിച്ചു, അതിന് പുറമെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈരണ്ട് ഈരണ്ടായിട്ട് വേണമെങ്കിൽ ജമാഅത്ത് നടക്കുന്നത് വരെയും നിസ്കരിച്ചു കൊണ്ടിരിക്കാം, അതിന് തകരാറില്ല. ഇതിനാണ് എന്ത് പറയാ, അസ്സുന്നത്തുൽ മുത്തലഖ. മനസ്സിലായില്ലേ? ഈ സുന്നത്തുൽ മുത്തലഖ വിരോധിക്കപ്പെട്ട സമയത്ത് നിസ്കരിക്കാൻ പറ്റൂല. വിരോധിക്കപ്പെട്ട മൂന്ന് സമയല്ലേ, ആ മൂന്ന് സമയത്ത് എന്ത് പറ്റൂല, സുന്നത്ത് മുത്തലഖ പറ്റുകയില്ല. അതല്ലാത്ത സമയത്തൊക്കെ ഈരണ്ട് ഈരണ്ടായിട്ട് എപ്പോഴും നിസ്കരിച്ചുകൊണ്ടിരിക്കാം. ഇത് പല ആളുകൾക്കും അറിഞ്ഞുകൂടാ, മുത്തലഖൻ സുന്നത്ത്. ഇപ്പൊ സലഫുകളിൽ പലര് നൂറ് റക്കാത്ത ദിവസം നിസ്കരിക്കാറുണ്ട്, മുന്നൂറ് റക്കാത്ത നിസ്കരിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോ അതെന്ത് നിസ്കാരം, അത് നമുക്കൊന്നും അറിയില്ലല്ലോ. അത് ഇതാ നിസ്കാരം ഈരണ്ടായിട്ട്. ഇപ്പൊ ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിനെ കുറിച്ചൊക്കെ അങ്ങനെ റിവായത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈരണ്ട് ഈരണ്ടായിട്ട് നിരോധിക്കപ്പെട്ട സമയം ഒഴിച്ചു നിർത്തിയാൽ എപ്പോഴും ഒരാൾക്ക് എന്ത് ചെയ്യാ, നിസ്കരിക്കാം. ആ സുന്നത്തിൽ എന്താ പേര് പറയാ, അസ്സുന്നത്തുൽ മുത്തലഖ. അപ്പൊ നവാഫിലുകള് നഫലുകള് ഫറളുകൾക്ക് പുറമെയുള്ളത് ഫറളിൽ സംഭവിക്കുന്ന അപാകതകൾക്കുള്ള പരിഹാരമാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഏതാ, ഒലു എടുത്താൽ രണ്ടരക്ക നിസ്കരിക്കുക, രാത്രിയാകട്ടെ പകലാകട്ടെ എപ്പോ ഒലു എടുത്താലും ഒലുവിന്റെ സുന്നത്ത് എന്ന പേരിൽ നമുക്ക് രണ്ടരക്ക നിസ്കരിക്കുക. അപ്പൊ ഉദാഹരണമായിട്ട് വീട്ടിൽ നിന്ന് വരുമ്പോ, വീട്ടിൽ നിന്ന് ഒലു എടുത്തിട്ട് പള്ളിയിൽ വരലാണ് ഏറ്റവും നല്ലത് അല്ലേ. അപ്പൊ വീട്ടിൽ നിന്ന് നമ്മൾ ഒലു എടുത്തു, ഒലു എടുത്താൽ വീട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, ഈ ഒലുവിന്റെ സുന്നത്ത് രണ്ടരക്ക നിസ്കരിക്കാം. അതുപോലെ തന്നെ മൊത്തം സുന്നത്ത് നിസ്കാരങ്ങൾ ഏറ്റവും ശ്രേഷ്ഠ എവിടെ വെച്ചിട്ടാ, വീട്ടിൽ വെച്ചിട്ടാണ്. ഇപ്പൊ ലൊഹറിന് മുമ്പുള്ള സുന്നത്തും ശേഷമുള്ള സുന്നത്തും ഒക്കെ അത് ഏറ്റവും പ്രബലം, ഏറ്റവും കൂലി കിട്ടുന്ന ഏതാ, അഫ്ളൽ എവിടുന്ന, വീട്ടിൽ നിന്നാണ്. പിന്നെ നമ്മളെന്താ വെച്ചാ, അപ്പൊ ലോറ് കഴിഞ്ഞു നമ്മളങ്ങോട്ട് വീട്ടിലേക്കാണ് പോയി, അവിടെ നിസ്കരിക്കാൻ വിചാരിച്ചു, ആ അവനെ കണ്ട് ഇവനെ കണ്ട് അവനെ ഒലുവും മുറിഞ്ഞ് അപ്പൊ ചോറെടുത്ത് വെച്ചിന് ആണ് പോവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് തന്നെ നിസ്കരിച്ചിട്ട് പോകുന്നതാണ് നല്ലത്, മനസ്സിലായില്ലേ. അതുപോലെ ഇവിടെ ജമാഅത്ത് നഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ അവിടെ നിസ്കരിക്കാൻ നിൽക്കരുത്, വേഗം ഇങ്ങോട്ട് വരിക, മനസ്സിലായില്ലേ. അപ്പൊ മൊത്തത്തിൽ സുന്നത്ത് നിസ്കാരങ്ങൾ, ഫറളല്ലാത്ത എല്ലാ നിസ്കാരങ്ങളും എവിടെ വെച്ചാണ് ഏറ്റവും ഉത്തമം, വീട്ടിൽ വെച്ചാണ് ഉത്തമം. അതും നഫലിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ആ അതെ, തഹിയ്യത്ത് എന്ന് പറയുന്നത് പള്ളിയിൽ പ്രവേശിച്ചാൽ നമസ്കാരം കൊണ്ട് തുടങ്ങുക എന്ന നിലക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ തന്നെ ഒരു നിസ്കാരം ഉണ്ടെങ്കിൽ അതുകൊണ്ട് തഹിയ്യത്തിന്റെ കൂലിയും കൂടി കിട്ടും. ഇപ്പൊ ലൊഹറിന് നിങ്ങൾ പള്ളിയിൽ വരികയാണെങ്കിൽ ലൊഹറിന്റെ രണ്ട് അല്ലെങ്കിൽ ലൊഹറിന്റെ നാല് നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ തഹിയ്യത്ത് നിന്നും നിയ്യത്ത് വെക്ക, അതോടൊപ്പം റവാത്തിബ് നിന്നും നിയ്യത്ത് വെക്ക. അപ്പൻ ഒലുർത്ത് വന്ന ആളാണെങ്കിൽ അവിടെ ഒലുവിന്റെ സുന്നത്ത് നിന്നും നിയ്യത്ത് വെക്ക, മൂന്നും കിട്ടും. ആ അതെ, മൂന്ന് നിയ്യത്ത് വേണം മാത്രം. നിങ്ങളിപ്പോ ഒലു എടുത്തു, ഒലു എടുത്ത ഉടനെ നിസ്കരിക്കുകയാണെങ്കിൽ ഒലുവിന്റെ സുന്നത്തായി, പള്ളിയിൽ കയറുകയാണ് തഹിയ്യത്തായി, നിങ്ങളിവിടെ അവിടെ എന്തുണ്ട്, റവാത്തിബ് സുന്നത്തുണ്ട് ലൊഹറിന് മുമ്പ്, അതും ഈ മൂന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു രണ്ടരക്കായത്തോണ്ട് നിങ്ങൾക്ക് കിട്ടും, അത് വേറെ വേറെ നിസ്കരിക്കേണ്ടതില്ല, മനസ്സിലായില്ലേ. പിന്നെ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിച്ചു വന്നു, എന്നാൽ ഇവിടെ വന്നിട്ട് ജമാഅത്തിന് പിന്നെയും സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, തഹിയ്യത്ത് വേറെ നിസ്കരിക്കാവുന്നതാണ്. അപ്പൊ അവിടെ തന്നെ ഒരു നിസ്കാരം ആൾറെഡി ഉണ്ടെങ്കിൽ അത് തന്നെ നിസ്കരിച്ചാൽ മതി തഹിയ്യത്തിന്റെ നിയ്യത്തോടുകൂടി, അപ്പൊ രണ്ടും കിട്ടും. ഒലു ഉടനെടുത്തതാണെങ്കിൽ ഒലുവിന്റെ നിയ്യത്ത് എന്നുകൂടി വെച്ചാൽ ആ കൂലിയും നമുക്ക് ലഭിക്കും. ഇതാണ് സുന്നത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ് ഖിറാഅത്തുൽ ഖുർആനെ സംബന്ധിച്ചാണ്, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഏതായിരുന്നാലും നഫലുകളിൽ നമ്മൾ ഒരിക്കലും ഒരു പിശുക്ക് കാണിക്കരുത്. നിസ്കാരം സ്വലാത്തു ഖൈറു മൗളൂ, സ്വലാത്തു നിസ്കാരം നല്ല കാര്യമാണ്. നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണെന്ത്, നിസ്കാരം. അത് കൂടിയിച്ചിട്ട് യാതൊന്നും വരൂല. നെയ്യേറിയ അപ്പം കേടുവരിക എന്ന് പറഞ്ഞ മാതിരി എത്ര അല്ലോ, ഞാൻ ഒരുപാട് നിസ്കരിച്ചുവല്ലോ എന്ന് വിചാരിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് അതിന് കൃതജ്ഞതയായിക്കൊണ്ടാണല്ലോ നമ്മൾ നിസ്കരിക്കണേ. നാളെ പരലോകത്ത് അല്ല വിചാരണ ചെയ്യുമ്പോൾ അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഒരു ഭാഗത്ത്, നമ്മൾ കാണിച്ച നന്ദി മറുഭാഗത്ത്, ഇത് രണ്ടും തമ്മിൽ ടാലിയാക്കി നോക്കുകയാണ് വിചാരണ എന്ന് പറയുന്നത്. എങ്ങനെ നോക്കിയാലും എത്ര വലിയ മുത്തഖിന്റെ നോക്കിയാലും അള്ളാന്റെ അനുഗ്രഹത്തിന് തുല്യമായി നന്ദി കാണിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. കഴിയോ? എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമ്മൾ അനുഭവിക്കണത്. വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചാൽ അത് ക്ലിപ്തപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. അത്രമാത്രം അനുഗ്രഹങ്ങളുണ്ട്. വാസ്ബഗ അലൈക്കും നിഅമഹു, ആ എവിടെ ഹാഫിലിങ്ങള്, ളാഹിറതൻ വബാത്തിന, പ്രത്യക്ഷമായും പരോക്ഷമായും അവൻ നിങ്ങളെ അനുഗ്രഹം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിൽ ഒരു പിശുക്കും വരുത്തണ്ട. നിസ്കാരം നല്ല കാര്യമാണ്. സുജൂദ് എന്ന് പറയുന്നത്, സുജൂദിന്റെ പ്രാധാന്യം പറയുന്ന ഹദീസ് ഉണ്ട് അല്ലേ? എന്താണ്? അഖറബുമാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരടിമ തന്റെ റബ്ബിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സന്ദർഭം ഏതാണ്? സുജൂദ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ മുഖം അല്ലേ, ആ മുഖം തറയിൽ വെച്ചിട്ട് ഇനി ഒരു വിനയപ്രകടനം, ഇതിനേക്കാൾ വലിയ വിനയപ്രകടനം ചെയ്യാനില്ല റബ്ബിന്റെ മുമ്പിൽ. അതാണ് നിസ്കാരത്തിലുള്ളത് അല്ലെ. നബി പറഞ്ഞില്ല ഫഅഇന്നി അലാ നഫ്സി കബി കസറത്തി സുജൂദ്? അതെപ്പോഴാ പറഞ്ഞത്? റബിഅന്റെ ഹദീസ് ആർക്കാ ഓർമ്മള്ളത്? റബീഅത്ത് ബിൻ കഅബ് അസ്ലമി നബിയോട് ചോദിച്ചല്ലോ. എന്താ ചോദിച്ചത്? ഖുറാഫികളൊക്കെ ഒരുപാട് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഹദീസാ. എന്താ നബിലെ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അസ്അലുക, നബിയെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ട്, നിങ്ങളോടൊപ്പമാകണം സ്വർഗത്തിൽ, അതാണ് എന്റെ പ്രതീക്ഷ. അതാണ് നബിയോട് സ്വർഗം ചോദിച്ചു, നബിയോട് സ്വർഗം ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ഖുറാഫികൾ പറയാറില്ലേ. അവിടെ യഥാർത്ഥത്തിൽ അത് മുസ്ലിമിന്റെ റിവായത്താ. അത് തൊബറാനിയും മറ്റുമൊക്കെ ഇതിന്റെ വിശദമായ റിവായത്ത് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാച്ചാല് റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് എടുത്തുകൊടുത്തി നാളാ. നബിക്ക് ഖിദ്മത്ത് എടുക്കാൻ വേണ്ടി പുറത്തിങ്ങനെ ഇരിക്കും. നബി എണീറ്റ് അപ്പ് എണീക്കും, ഒന്നു കൊടുക്കാൻ വെള്ളം വേണോ കൊണ്ടുവന്ന് കൊടുക്കും, മിസ്വാക്ക് വേണോ കൊണ്ടുവന്ന്. അങ്ങനെ ഖിദ്മത്ത് എടുക്കാൻ ഭയങ്കര താല്പര്യ. ഇതിങ്ങനെ കണ്ടപ്പോ നബി ഒരിക്കൽ പറഞ്ഞു, സൽനി യാ റബിഅ, നിനക്ക് എന്താണെങ്കിലും എന്നോട് ചോദിച്ചോ എന്ന് പറഞ്ഞു. ആരായി പറയണത്? അള്ളാഹുവിനുമായി ഏറ്റവും അടുത്ത പുണ്യ റസൂല പറയണത്. അപ്പൊ റബിയ പെട്ടെന്ന് എന്തെങ്കിലും ചോദിച്ചില്ല. റബിയാണ് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു, എനിക്കൊന്ന് ആലോചിക്കാൻ സമയം തരണം. അങ്ങനെ റബിയ ആലോചിച്ചു, ഞാനിപ്പോ എന്താ ചോദിക്കാം, ദുനിയാവിൽ ഒന്നും എനിക്ക് ചോദിക്കാൻ ആഗ്രഹമില്ല. അള്ളാഹിന്റെ റസൂല് അള്ളാഹു മറ്റേ ഏറ്റവും അടുത്ത ആളാണ്, അതുകൊണ്ട് ഞാൻ എന്റെ ആഹ്റത്തിന് വേണ്ടി ചോദിക്കാം എന്ന് തീരുമാനിച്ചു. നീ ആലോചിച്ചു എന്ന് ചോദിച്ചു, ആലോചിച്ചു. എന്താ വെച്ചു? എനിക്ക് സ്വർഗം ലഭിക്കുവാൻ, നരകത്തിന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അപ്പൊ റബി ചോദിച്ചു, അല്ല റബി, ആരാ നിനക്കിത് പറഞ്ഞെന്ന്? ഇങ്ങനെ ചോദിക്കാന്ന്, ഇങ്ങനെ ചോദിക്കണമെന്ന് ആരാ നിന്റെ അടുത്ത് പറഞ്ഞേ? അപ്പൊ റബി പറഞ്ഞു, ആരും പറഞ്ഞല്ല നബിയെ, ഞാൻ നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു, ദുനിയാവിൽ എന്താ ഞാൻ ചോദിക്കണേ, എനിക്കൊന്നും ചോദിക്കണ്ട, നിങ്ങളാണെങ്കിൽ അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളാണെന്ന് ഞാൻ കരുതുന്നു, അതുകൊണ്ട് ഞാൻ ആഹ്റത്തിന്റെ കാര്യം ചോദിക്കാൻ, അതുകൊണ്ട് സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം ആകണം, അതാ എന്റെ ആഗ്രഹം, അതിനുവേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം. അപ്പൊ നബിയോട് ദ്വാ ചെയ്യാൻ ആവശ്യപ്പെടണമെന്നാണ് ചെയ്തിട്ടുള്ളത്. അത് വിശദമായ റിപ്പോർട്ടിൽ അതുണ്ട്. പക്ഷെ മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ അത് ചുരുങ്ങിയ റിപ്പോർട്ടാണ്. അത് സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ട് ഞാൻ ചോദിക്കുന്നു. അപ്പൊ നബിക്ക് സ്വർഗം കൊടുക്കാൻ അധികാരമുണ്ട്, നബിയോട് സ്വർഗം ചോദിക്കാം, അഭൗതികമായ കാര്യങ്ങളും നബി അല്ല അള്ളാഹു അല്ലാത്തോട് ചോദിക്കാം എന്നിട്ട് വരുന്ന ഖുറാഫികള് ഇസ്തിഗാസക്കെ തെളിവുണ്ടാക്കും. അപ്പൊ അവിടെ ചോദ്യമല്ല, എന്താ ചോദിച്ചിട്ടുള്ളൂ, പ്രാർത്ഥിക്കണം എന്നാ ആവശ്യപ്പെട്ടത്. അപ്പ നബി പറഞ്ഞെന്ത്? ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷെ ഒരു കാര്യം, ഫഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, നീ നിന്റെ കാര്യത്തിൽ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും, പക്ഷെ പ്രാർത്ഥിച്ചതിനനുസരിച്ച് നീ പ്രവർത്തിക്കണം. എന്താ പ്രവർത്തിക്കേണ്ടത് സ്വർഗത്തിലെത്തണമെങ്കിൽ? സുജൂദ് വർദ്ധിപ്പിക്കുക. സുജൂദ് വർദ്ധിപ്പിക്കുക, ഒരു റക്അത്തിൽ രണ്ടുള്ളത് ഒരു അഞ്ചാക്കലാ, എന്താ അവിടെ ഉദ്ദേശം? അത് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്താ സുന്നത്തസ്കാരം വർദ്ധിപ്പിക്കുക. അലൈക ബികസ്റത്തി സുജൂദ് അലൈ ഫഅന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, നീ നിന്റെ കാര്യത്തിൽ സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണം, എന്നാൽ ഇൻഷാ അള്ളാ ഞാൻ സ്വർഗത്തിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം, നിനക്ക് സ്വർഗത്തിലെത്താൻ. അത് സുഹൃത്തുക്കളെ, സുജൂദ് വർദ്ധിപ്പിക്കൽ സ്വർഗത്തിലെത്താനുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങളിൽ ഒരു പിശുക്കും കാണിക്കരുത്. നമ്മൾ കുട്ടികളോട് പറഞ്ഞിട്ട് 5 മിനിറ്റ് മുമ്പ് നിങ്ങളോട് എത്തണം. അതെന്തിനാ? നിങ്ങൾക്ക് സുന്നത്ത് നിസ്കാരം മിസ്സായി പോവാതക്കാനാ. ചില ആളുകൾ പറയാൻ, എന്താ നമ്മളിങ്ങനെ നിർബന്ധിക്കണേ, നമ്മൾക്ക് വേണമെങ്കിൽ നമ്മളങ്ങ് വരൂല്ലേ എന്നൊക്കെ ഇബിലീസ് നിങ്ങളെ കൊണ്ട് ചോദിച്ചു എന്ന് വരും. അതൊന്നും എന്റെ മക്കളെ വിചാരിക്കരുത്. 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ എത്തണം എന്ന് പറയണത്, മഗരിബിന് ബാങ്കിന് മുമ്പ് 5 മിനിറ്റ് എത്തണം എന്ന് പറയണത് ഇതുകൊണ്ടാണ്. ഇപ്പൊ ഈ മഗരിബ് ബാങ്ക് കൊടുത്ത ഉടനെ ഒരു സുന്നത്തസ്കാരുണ്ട്. അപ്പൊ വന്നു തഹയ്യത്ത് നിസ്കരിച്ചു ഇവിടെ ഇരുന്നു. ചിലയിടത്തൊക്കെ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ഇക്കാമത്ത അല്ലേ, ബാങ്കിന്റെ മുമ്പ് ഇക്കാമത്ത് കൊടുക്കാൻ പറ്റാത്തോണ്ടാന്ന് തോന്നും. ബാങ്കിന് ശേഷം ദുആ ചെല്ലാനും കൂടി സമയം കിട്ടൂല. അങ്ങനെയാ, ഹേ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ മുക്രി ബാക്കിൽ കിടക്കും, അവിടുന്ന് തുടങ്ങും ഇക്കാമത്ത്. അതെന്താ വെച്ചാൽ ഷാഫിഈ മദ്ഹബില് മഗ്‌രിബിന്റെ സമയം ഇടുക്കമായ സമയമാണ്, ഒന്നു എടുക്കുക, 3 റക്അത്ത് ഫർളു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഇടുക്കമായ സമയമേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് നിസ്കരിക്കണം എന്ന് ഷാഫിഈ മദ്ഹബില്. അങ്ങനൊന്നുമില്ല, മാത്രല്ല സല്ലു ഖബ്ലൽ മഗ്‌രിബ് സല്ലു ഖബ്ലൽ മഗ്‌രിബ് സല്ലു ഖബ്ലൽ മഗ്‌രിബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചില മുജാഹിദ് പള്ളിയിലും ഒക്കെ ഇങ്ങനെ നടന്നപ്പോ ഖുറാഫി, നമ്മള് ഷാഫി മദബ് അനുസരിച്ച് പഠിച്ചോലാണല്ലോ നമ്മളെ മൗലവിമാരൊക്കെ പണ്ട്. അപ്പൊ അതിന്റെ സ്വാധീനം അത്, മുജാഹിദ് പള്ളിയിലും അങ്ങനെ തന്നെ. മഗ്‌രിബിന് തീരെ സമയം ഉണ്ടാവില്ല, എല്ലായിടത്തും ബാങ്ക് ഇക്കാമത്ത്, മഗ്‌രിബിന്റെ അവിടെ ബ്ലാങ്കാ, അവിടെ ഇക്കാമത്തിന് സമയമല്ല, ബാങ്കിന്റെ സമയം മാത്രമേ ഉള്ളൂ. എന്തെന്താ, 5 മിനിറ്റ് കൂടി കൊടുക്കൂല. അപ്പൊ നബി പറയാണ്, മഗ്‌രിബിന് മുമ്പ് നിങ്ങൾ നിസ്കരിക്കൂ, മഗ്‌രിബിന് മുമ്പ് നിങ്ങൾ നിസ്കരിക്കൂ. എന്നിട്ട് മൂന്നാമത്തേതിൽ പറഞ്ഞു ലിമൻ ഷാ, ഉദ്ദേശിച്ചവർക്ക് എന്ന് പറഞ്ഞു. അപ്പൊ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇഖാമത്തിനിടയിലായിട്ട് 2 റക്അത്ത് സുന്നത്തുണ്ട്, അതിന് സമയം കൊടുക്കണം. നിസ്കരിക്കോ നിസ്കരിച്ചോട്ടെ, അല്ലാത്തോ ദ്വേർന്നിരുന്നോട്ടെ, ബാങ്കിന് ഇഖാമത്തിനുള്ള പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന സമയമല്ലേ, മനസ്സിലായില്ലേ? പിന്നെ വേറെയും ഒരു ഹദീസ് ഉണ്ട്, മാ ബൈനൽ അദാനൈനി സ്വലാത്തുൻ, മാ ബൈനൽ അദാനൈനി സ്വലാത്തുൻ, 2 അദാനുകൾക്കിടയിൽ ഒരു നിസ്കാരമുണ്ട്. 2 അദാൻ എന്താ? 1 ബാങ്കും 1 ഇഖാമത്തും. അപ്പൊ ഏതൊരു ഫർള് നിസ്കാരത്തിന്റെയും ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? 2 റക്അത്ത് നിസ്കരിക്കാം. ഇതിനു പുറമേ പറഞ്ഞ സാധനല്ലേ, ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് സംഭവം. അസർ നമ്മളിവിടെ ഒന്നു ഇരുന്നു, അസറിന് മുമ്പ് റവാത്തിബില്ല, പക്ഷെ അസറിന് മുമ്പ് വേറെ 4 റക്അത്തുണ്ട് അല്ലേ, പ്രോത്സാഹിപ്പിക്കുക. അത് മുഅക്കദല്ലാത്ത, പതിവായി ചെയ്യാത്ത, റവാത്തിബല്ലാത്ത 4 റക്അത്തുണ്ട് പിടിച്ചിട്ടില്ലേ, അത് വേണമെങ്കിൽ നിസ്കരിക്കാം. അതല്ലെങ്കിൽ ഈ 2 റക്അത്ത് നിസ്കരിക്കാം, മാ ബൈനൽ അദാനൈനി സ്വലാത്തുൻ. മാത്രമല്ല ഈ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത ഉടനെയുള്ള 2 റക്അത്ത് സഹാബികൾ സഹാബികളെ പറ്റി പറയേണ്ട, ബാങ്ക് കൊടുത്താൽ എല്ലാവരും തൂണുകൾക്ക് നേരെ ധൃതിപ്പെട്ടു പോകുന്നത് കാണാം. എന്തിനാ ഈ തൂണ് നോക്കണേ? സുത്ര മറ, മുമ്പിലുള്ള മറക്ക് വേണ്ടി. മാത്രമല്ല വേറൊരു ഹദീസിൽ, ഇതൊക്കെ റിയാദ് സാലിഹിൻ ഹദീസാ, ഇതൊന്നും ഇപ്പൊ നമ്മള് പുതിയത് കൊണ്ടെന്നല്ല, ആളുകൾ ചേർത്തൊക്കെ പുതിയത് ഇറക്കുമതി എന്നാ, റിയാദ് സാലിഹ് എല്ലാവർക്കും അറിഞ്ഞല്ലേ. അതിലുള്ളതാ, എന്താ പറഞ്ഞത്? ഒരാൾ, പുതിയ ഒരാൾ പള്ളിയിൽ വന്നാൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞുപോയി എന്ന് വിചാരിക്കുന്നു, അത്ര മാത്രം ആളുകൾ മഗ്‌രിബിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. ചില ആളുകൾ മസ്ജിദ് പിടിച്ചു വെക്കും, നിസ്കരിക്കൂല ഞാന്, ഇഖാമത്ത് തൊട്ടിട്ട് കുറച്ച് സമയം ഉണ്ടെങ്കിൽ ആളുകൾക്ക് എന്തൊരു ഇടങ്ങേറിയും, മഗ്‌രിബിന് 5 മിനിറ്റ് കിട്ടിയാൽ ഇങ്ങനെ നോക്കും, അയൽക്ക് നോക്കും, ഇങ്ങനെ നോക്കും, അയൽക്ക് നോക്കും, മെരുവിനെ പിടിച്ച് കൂട്ടിട്ട് ചിലപ്പോ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. ഇഖാമത്ത് കൊടുത്തിട്ടായിട്ട് എന്തൊരു പ്രയാസം ആളുകൾക്ക്, എന്താ ഒരു 2 റക്അത്ത് നിസ്കരിച്ചാല്. അപ്പൊ അതുകൊണ്ട് മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ ഇഖാമത്തിന് മുമ്പായിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ 3-4 തെളിയിപ്പ് ഞാൻ പറഞ്ഞു. ഏതൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ? 1, സല്ലു ഖബ്ലൽ മഗ്‌രിബ്, 3 വട്ടം നബി പറഞ്ഞു, ഉദ്ദേശിച്ചവർക്ക് മഗ്‌രിബ് നിസ്കരിക്കൂ, മഗ്‌രിബ് നിസ്കരിക്കൂ. പിന്നെ സഹാബികള് ബാങ്ക് കൊടുത്താൽ തൂണുകൾക്ക് നേരെ ധൃതിപ്പെട്ടു പോകാറുണ്ടായിരുന്നു. 3, പള്ളിയിൽ വന്ന ഒരു പുതിയ ആള് വന്നാല് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞുപോയി എന്ന് തോന്നുന്ന അത്ര സഹാബികൾ നിസ്കരിച്ചിരുന്നു. 4, മാ ബൈനൽ അദാനൈനി സ്വലാത്തുൻ, 2 അദാനുകൾക്കിടയിൽ ഒരു നിസ്കാരമുണ്ട്. ഇത്രയും തെളിവുള്ള കാര്യമാണ്. എന്നിട്ട് ഞമ്മക്കത് പുതിയതാ. കാരണം ഞമ്മളെന്താ വെച്ചാൽ ഞമ്മള് പണ്ട് പഠിക്കാത്തൊന്നും പുതിയത് പഠിക്കൂല. പണ്ട് പഠിച്ച ജഹാലത്തൊന്നോട്ട് മറക്കൂല. അത് നമ്മളെ ആളുകളെ സ്വഭാവം. എന്താണ്? പുതിയതൊന്നും പഠിക്കുകയല്ല, പഴയത് പഠിച്ചത് ഡിലീറ്റ് ചെയ്യൂല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ അതുകൊണ്ട് സുന്നത്തസ്കാരങ്ങളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല ഫർളുകൾക്ക് പുറമെയുള്ള നഫലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുമായി അടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഫർള് ഒരു അള്ളാഹുവിനെ അടുക്കാനുള്ള ഒന്നാമത്തെ കാര്യം ഫർളുകൾ നിർവഹിക്കല അല്ലേ. ഞാൻ അടിമയുടെ കണ്ണാകും കൈയാകും കാലാകും എന്ന് പറഞ്ഞ ഹദീസില്ലേ, അതിലെന്താ പറഞ്ഞത്? ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, എന്റെ അടിമ എന്നോട് നഫലുകൾ കൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, അവൻ നടക്കുന്ന കാല് ഞാനാകും, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. എന്താ അതിന്റെ അർത്ഥം? അദ്വൈതവാദികൾ പറഞ്ഞു, ഇയാളെ കണ്ണിനും കയ്യിനും കാലിനൊക്കെ ദിവ്യശക്തി കിട്ടും, ഇയാൾ ദിവ്യനായി മാറും, അതാണ് ഒലിയ് എന്ന്. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ പറഞ്ഞെന്താ, അള്ളാഹ് ഉദ്ദേശിച്ചതും ഇഷ്ടപ്പെട്ടതേ അയാൾ കാണുള്ളൂ, അതിലേക്ക് നോക്കുള്ളൂ. അള്ളാഹ് ഇഷ്ടപ്പെട്ടതേ അയാൾ കേൾക്കുള്ളൂ. അള്ളാഹ് ഇഷ്ടപ്പെട്ടിടത്തേക്ക് അയാൾ പോകുള്ളൂ. അള്ളാഹ് ഇഷ്ടപ്പെട്ടതേ അയാൾ തൊടുള്ളൂ, പിടിക്കുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ഹറാമുകളിലേക്കൊന്നും കണ്ണും കാലും കൈയൊന്നും ഉപയോഗിക്കൂല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരവസ്ഥ നമുക്ക് സാധിക്കണമെങ്കിൽ എന്തു വേണം? നഫലുകള് വർദ്ധിപ്പിക്കണം. നമുക്ക് നമ്മളെ കണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയുക, നമ്മളെ കയ്യിനെ നിയന്ത്രിക്കാൻ കഴിയുക, നമ്മളെ കാലിനെ നിയന്ത്രിക്കാൻ കഴിയുക, അതൊരു വല്ലാത്തതല്ലേ. എനിക്ക് കഴിയുന്നില്ല എന്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ, വേണ്ടാത്ത നോക്കി പോകുന്ന, എന്റെ കാലിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന, വേണ്ടാ സ്ഥലത്തേക്ക് നടന്നു പോകുന്ന, വേണ്ടാത്തത് കേട്ടുപോകുന്ന, എന്താ അള്ളാഹുമായിട്ട് അടുപ്പം കുറവാണ്. അപ്പൊ അങ്ങനെ നിയന്ത്രണം നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹുമായിട്ട് അത്ര അടുപ്പുണ്ടാകാനുള്ള മാർഗം എന്താണ്? ഒന്ന്, ഫർളുകൾ കൃത്യമായിട്ട് നിർവഹിക്കുക. രണ്ട്, ഫർളുകൾ കൊണ്ടുള്ള നഫലുകൾ വർദ്ധിപ്പിക്കുക. അതുകൊണ്ട് നഫലുകളുടെ കാര്യത്തിൽ നമ്മൾ വീഴ്ച വരുത്താതെ അത് നിർവഹിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഫർളുകൾക്ക് പുറമെയുള്ള നഫലുകൾ, ഫർളുകളിൽ വീഴ്ച വരുത്താതെ നഫലുകൾ കൂടുതൽ നിർവഹിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഈ പറയുന്ന എന്നെയും നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിവില്ലാതെ വന്നുപോട്ട തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്.